ഏറെ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി ഫസ്ലു. ഇന്ന് രാവിലെ അന്തരിച്ച ജ്ഞാനപീഠം ജേതാവ് മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ഭൌതികദേഹം കുമരനെല്ലൂരിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. കവിത, ചെറുകഥ, നാടകം, വിവർത്തനം, ലേഖന സമാഹാരം എന്നിവയുൾപ്പെടെ 50 കൃതികളാണ് അദ്ദേഹത്തിന്റേതായിട്ടുള്ളത്. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, ബലിദർശനം, പണ്ടത്തെ മേൽശാന്തി, ഇടിഞ്ഞുപൊളിഞ്ഞ ലോകം, മാനസപൂജ, വെണ്ണക്കല്ലിന്റെ കഥ, മനസ്സാക്ഷിയുടെ പൂക്കൾ, ഭാഗവതം, അക്കിത്തത്തിന്റെ തെരഞ്ഞെടുത്ത കവിതകൾ, കളിക്കൊട്ടിലിൽ, നിമിഷ ക്ഷേത്രം തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. ലേഖന സമാഹാരം പത്മശ്രീ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം ഉൾപ്പെടെയുള്ള ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിക്കുന്നു.
അദ്ദേഹത്തിന്റെ നിര്യാണം മലയാള സാഹിത്യത്തിനും സാംസ്കാരിക ലോകത്തിനും വലിയ നഷ്ടമാണ്. സാഹിത്യ ലോകത്തിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. നിരുപാധിക സ്നേഹം പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ശക്തിയാവണമെന്ന് ആഗ്രഹിക്കുകയും ആ ആഗ്രഹം കവിതയിലേക്ക് പകർത്തുകയും ചെയ്ത കവിയായിരുന്നു അദ്ദേഹം. മലയാള കവിതയിലേക്ക് ആധുനികതയെ ആദ്യമായി കൊണ്ടുവന്നത് അക്കിത്തത്തിന്റെ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസവും ഇടിഞ്ഞുപൊളിഞ്ഞ ലോകവും പോലുള്ള കവിതകളാണ്. മറ്റുള്ളവർക്ക് ഒരു പുഞ്ചിരി നീട്ടുമ്പോൾ തന്റെ മനസ്സിൽ പൂനിലാവ് വിരിയുകയാണെന്നും മറ്റുള്ളവർക്കായി ഒരു കണ്ണീർക്കണം പൊഴിക്കുമ്പോൾ തന്റെ ആത്മാവിൽ 1000 സൂര്യൻ ഉദിക്കുകയാണെന്നും പാടിയ മഹാകവിയുടെ ഓർമ്മകൾ എക്കാലവും നിലനിൽക്കും.
ഇന്ത്യയിലെ ആദ്യ ഓസ്കർ ജേതാവ് ഭാനു അത്തയ്യ അന്തരിച്ചു. 1982 പുറത്തിറങ്ങിയ റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത വിഖ്യാത സിനിമ ഗാന്ധിയിലൂടെയാണ് അവർക്ക് വസ്ത്രാലങ്കാരത്തിന് ഓസ്കർ പുരസ്കാരം ലഭിക്കുന്നത്. ഗുരുദത്തിന്റെ CID എന്ന സിനിമയിലൂടെയാണ് ഭാനത്തയ്യ സിനിമയിലെത്തുന്നത്. ഓസ്കർ നോമിനേഷൻ ലഭിച്ച ലഗാൻ എന്ന സിനിമയ്ക്കും വസ്ത്രാലങ്കാരം നിർവഹിച്ചത് ഭാനു അത്തയ്യയാണ്. 5 പതിറ്റാണ്ടിനിടെ 100-ലധികം സിനിമകൾക്ക് വേണ്ടി അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി ഇന്ത്യയിൽ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി. കലാകാരന്മാർ കോവിഡ് ഇല്ല എന്ന പരിശോധനാ ഫലം നൽകണം, മേക്കപ്പ് കഴിയതും വീട്ടിൽ തന്നെ പൂർത്തിയാക്കണം, ഓഡിറ്റോറിയത്തിൽ പരമാവധി 200 പേരെ മാത്രമേ അനുവദിക്കാവൂ, തുറസായ സ്ഥലങ്ങളിൽ 6 അടി അകലം വിട്ട് മാത്രമേ കാണികളെ ഇരുത്താവൂ എന്നിങ്ങനെയാണ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത്. മാസ്കോ ഫേസ് ഷീൽഡോ എല്ലാവരും നിർബന്ധമായും ധരിക്കണം. വേദിയും സദസ്സും പരിപാടിക്ക് മുമ്പ് അണുവിമുക്തമാക്കണം. അതേസമയം സംസ്ഥാനങ്ങളിലെ കോവിഡ് സാഹചര്യമനുസരിച്ച് അതാത് സർക്കാരുകൾക്ക് പരിപാടികൾക്ക് അനുവാദം നൽകാതിരിക്കാമെന്നും കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നുണ്ട്. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ കുറഞ്ഞത് 10% ബെഡ് കോവിഡ് രോഗികൾക്കായി മാറ്റിവയ്ക്കാൻ ആവശ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ ബെഡ്, ICU, വെന്റിലേറ്റർ എന്നീ സൌകര്യങ്ങളുടെ കൃത്യമായ കണക്കെടുപ്പ് നടത്തും. ആവശ്യമായ അധിക സംവിധാനങ്ങൾ ഒരുക്കുന്നതിലേക്ക് സർക്കാർ കടക്കുകയാണെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ ശബരിമലയിൽ തുലാമാസ ദർശനത്തിന് അനുമതി നൽകുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തുലാമാസ പൂജകൾക്കായി നാളെയാണ് ശബരിമല നട തുറക്കുന്നത്. 10 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് മാത്രമായിരിക്കും ദർശനം നടത്താൻ ഇക്കുറി അനുമതി നൽകുന്നത്. സംസ്ഥാനത്ത് ഇന്ന് 7,789 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്.
ഇന്ന് 7,789 പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. 23 പേരാണ് മരണമടഞ്ഞത്. 94,517 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 6,486 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത്. ഉറവിടമറിയാത്ത 1,049 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 128 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 50,154 സാമ്പിളുകൾ പരിശോധന നടത്തി. 7,082 പേരാണ് രോഗമുക്തരായത്. എറണാകുളം, കോഴിക്കോട് ജില്ലകളിലാണ് കൂടുതൽ പേർക്ക് രോഗബാധ. കോഴിക്കോട്ട് 1,246, എറണാകുളത്ത് 1,209. ഇന്നലെ വരെയുള്ള കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 310,140 കേസുകളാണ്. 215,149 പേർ രോഗമുക്തി നേടുകയും 1,067 പേർ മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു. കോവിഡ് വ്യാപനം കൂടുതൽ രൂക്ഷമാകുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 1,000,000 8,911 കേസുകൾ എന്ന നിരക്കിലാണ് സംസ്ഥാനത്ത് കാണപ്പെടുന്നത്. ദേശീയ ശരാശരി 6,974. രോഗവ്യാപനം ശക്തമായെങ്കിലും മരണനിരക്ക് ദേശീയ ശരാശരിയേക്കാൾ കേരളത്തിൽ വളരെ കുറവാണ്. കേസ് ഫെറ്റാലിറ്റി റേറ്റ് ഇന്ത്യയിൽ മൊത്തത്തിൽ 1.6% കേരളത്തില് 0.34% മാത്രമാണ്. രാജ്യത്ത് 10 ലക്ഷത്തിൽ 106 പേർ മരണപ്പെട്ടപ്പോ കേരളത്തിൽ അത് 31 പേർ മാത്രമാണ്. മുൻപ് വിശദീകരിച്ചതുപോലെ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ മികവിന്റെ ഫലം തന്നെയാണ് ഇവിടെ മരണസംഖ്യ കുറച്ചു നിർത്താൻ സാധിച്ചത്. ആലപ്പുഴ ജില്ലയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഹൌസ് ബോട്ട് ഓപ്പറേഷൻസ് തുടങ്ങാൻ തീരുമാനമായി. ഹൌസ് ബോട്ടിലെ ഒരു മുറിയിൽ 2 പേരെ മാത്രമേ പ്രവേശിക്കാവൂ. വലിയ ഹൌസ് ബോട്ടുകളിൽ അടക്കം 10 പേരിൽ കൂടുതൽ കയറാൻ പാടില്ല. ഹൌസ് ബോട്ടുകളും വിനോദസഞ്ചാരികളുടെ ലഗേജും അണുവിമുക്തമാക്കണം. ഓരോ അതിഥിയും പോയി കഴിഞ്ഞാൽ ഹൌസ് ബോട്ടുകൾ അണുവിമുക്തമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹൌസ് ബോട്ടിലെ ജീവനക്കാരുമായി വിനോദസഞ്ചാരികൾ അധികം ഇടപഴകാൻ പാടില്ല. കാസർകോട് ജില്ലയിൽ തെയ്യം ആചാരാനുഷ്ഠാനങ്ങൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് പരമാവധി 20 പേരെ പങ്കെടുപ്പിച്ച് ഒരു സ്ഥലത്ത് ഒരു ദിവസം മാത്രം നടത്താൻ അനുമതി നൽകും.
യുഎയിൽ ഇന്ന് 1398 പേരാണ് കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ളത്. അതേസമയം 1666 പേരുടെ അസുഖം ഭേദമാവുകയും ചെയ്തു. നിലവിൽ 7660 പേർ മാത്രമാണ് യുഎയിൽ കോവിഡിന് ചികിത്സയിലുള്ളത്. അതേസമയം 2 പേർ കൂടി മരിച്ചതോടെ യുഎയിലെ കോവിഡ് മരണസംഖ്യ 452 ആയി ഉയരുകയും ചെയ്തു. ഇന്ത്യയിലെ ന്യൂസ് ചാനലുകളുടെ പ്രതിവാര റേറ്റിംഗ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് അടുത്ത 3 മാസത്തേക്ക് നിർത്തിവച്ചു. റേറ്റിംഗ് ഏജൻസിയായ ബാർക്ക് അഥവാ ബ്രോഡ്കാസ്റ്റിംഗ് ഓഡിയൻസ് റിസർച്ച് കൌൺസിലാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. TRP-യിൽ കൃത്രിമം നടന്നതായി മുംബൈ പോലീസ് വെളിപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. സമീപകാലത്തുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ബാർക്ക് റേറ്റിംഗിന് ഉപയോഗപ്പെടുത്തുന്ന സംവിധാനങ്ങൾ സമ്പൂർണ്ണ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് ഇപ്പോൾ റേറ്റിംഗ് ഏജൻസി ആലോചിക്കുന്നത്. ബാർക്ക് റേറ്റിംഗുമായി ബന്ധപ്പെട്ട വിവാദ വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് റിപ്പബ്ലിക് TV നൽകിയ ഹർജി സ്വീകരിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. അന്വേഷണം നേരിടുന്ന മറ്റേതു പൌരനെയും പോലെ റിപ്പബ്ലിക് TV ചാനൽ ബോംബെ ഹൈക്കോടതിയാണ് സമീപിക്കേണ്ടതെന്ന് സുപ്രീംകോടതി പറഞ്ഞു. ഉയർന്ന പരസ്യനിരക്ക് ലഭിക്കാനായി റേറ്റിംഗിൽ കൃത്രിമം കാണിച്ചുവെന്ന് ആരോപിച്ചാണ് മുംബൈ പോലീസ് റിപ്പബ്ലിക് TV ഉൾപ്പെടെ 3 ചാനലുകൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജമ്മുകശ്മീരിൽ മെഹബൂബ മുഫ്തിയുടെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഫറൂഖ് അബ്ദുള്ള നേതൃത്വം നൽകുന്ന നാഷണൽ കോൺഫറൻസ് പാർട്ടിയുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചു. 2019 ഓഗസ്റ്റ് 5 മുമ്പ് കശ്മീരിലെ ജനങ്ങൾക്കുണ്ടായിരുന്ന അവകാശങ്ങൾ കേന്ദ്ര സർക്കാർ തിരികെ നൽകണമെന്ന് ഫറൂഖ് അബ്ദുള്ളയും മെഹബൂബ മുഫ്തിയും ആവശ്യപ്പെട്ടു. പീപ്പിൾസ് അലയൻസ് ഫോർ ഗുപ്കർ ഡിക്ലറേഷൻ എന്നാണ് പുതിയ രാഷ്ട്രീയ സഖ്യത്തിന്റെ പേര്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സ്വത്ത് വിവരങ്ങൾ സ്വമേധയാ പ്രഖ്യാപിച്ചു. 2020 ജൂൺ 30 വരെയുള്ള കണക്ക് പ്രകാരം അദ്ദേഹത്തിന്റെ ആസ്തി 2,85,00,000 രൂപയാണ്. 1 രൂപ പോലും കടബാധ്യതയില്ല. 2.49 കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷത്തെ മൊത്തം ആസ്തി. എന്നാൽ ബാങ്ക് ബാലൻസ് വർദ്ധിച്ചതും സ്ഥിര നിക്ഷേപത്തിൽ നിന്നുള്ള മൂല്യവർദ്ധനയുമാണ്. 2019 അപേക്ഷിച്ച് ആസ്തിയിൽ വർദ്ധന ഉണ്ടാകാനുള്ള കാരണം പണമായി 31,450 രൂപ മാത്രമാണ് പ്രധാനമന്ത്രിയുടെ കൈവശം ഉള്ളത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ കിങ്സ് ഇലവൻ പഞ്ചാബ് ഒരിക്കൽ കൂടി ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ടീമിനെ പരാജയപ്പെടുത്തി. ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത ബാംഗ്ലൂർ ടീം നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 171 റൺസാണ് സ്കോർ ചെയ്തിരുന്നത്. ബാംഗ്ലൂരിനായി ക്യാപ്റ്റൻ വിരാട് കോഹ്ലി 39 പന്തിൽ 48 റൺസെടുത്തു. ദേവ്ദത്ത് പടിക്കൽ 12 പന്തിൽ 18 റൺസെടുത്ത് പുറത്തായപ്പോൾ ക്രിസ് മോറിസ് 8 പന്ത് മാത്രം നേരിട്ട് 1 ബൌണ്ടറിയും 3 സിക്സറും സഹിതം പുറത്താകാതെ 25 റൺസ് സ്കോർ ചെയ്തു. തുടർന്നിറങ്ങിയ പഞ്ചാബ് ടീമിനായി ക്യാപ്റ്റൻ ലോകേഷ് രാഹുൽ 49 പന്തിൽ 1 ബൌണ്ടറിയും 5 സിക്സറും ഉൾപ്പെടെ 61 റൺസെടുത്ത് പുറത്താകാൻ നിൽക്കുകയായിരുന്നു. മായങ്ക് അഗർവാൾ 25 പന്തിൽ 4 ബൌണ്ടറിയും 3 സിക്സറും ഉൾപ്പെടെ 45 റൺസെടുത്ത് മടങ്ങി. ക്രിസ് ഗെയിൽ 45 പന്തിൽ നിന്ന് 1 ബൌണ്ടറിയും 5 സിക്സറും ഉൾപ്പെടെ 53 റൺസെടുത്താണ് റണ്ണൌട്ടായത്. നിശ്ചിത 20 ഓവറിൽ 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിലാണ് പഞ്ചാബ് ടീം ലക്ഷ്യം മറികടന്നത്. IPL പോയിന്റ് ടേബിളിൽ 12 പോയിന്റുമായി ഡൽഹി 1-ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. മുംബൈ ബാംഗ്ലൂർ ടീമുകൾക്ക് നിലവിൽ 10 പോയിന്റ് വീതമാണുള്ളത്. കൊൽക്കത്ത ടീമിന് 8 പോയിന്റുണ്ട്. ഹൈദരാബാദ്, ചെന്നൈ, രാജസ്ഥാൻ റോയൽസ് എന്നീ 3 ടീമുകൾക്കും 6 പോയിന്റ് വീതമുള്ളപ്പോൾ കിങ്സ് ഇലവൻ പഞ്ചാബിന് 8 മത്സരങ്ങളിൽ നിന്ന് ഇന്നത്തേതുൾപ്പെടെ 2 ജയം മാത്രമാണുള്ളത്. 4 പോയിന്റുമായി അവർ പോയിന്റ് ടേബിളിൽ ഇപ്പോൾ ഏറ്റവും പിറകിലാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. Stay with us.